Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Guru Parambare Smirishwandu Keno Upanishad. Moonam Khandatil Irivada Mandra. Adha Vayum Abhruvan വായൌ ഏതദ് വിജാനീഹി കിമേതദ് യക്ഷമിതി തഥേതി തദഭ്യദ്രവദ് തം അഭ്യവദത് കോസീതി വായുർവാഹമസ്മീതി അബ്രവീത് മാതരിശ്വാവാഹമസ്മീതി തസ്മിൻ ത്വയി കിം വീര്യമിതി അപീദം സർവം ആദതീയ യദിദം പൃഥിവ്യാമിതി അധ വായുമിത്തി അധ അനന്തരം വായും അബ്രുവൻ. എങ്ങനെയാണോ അഗ്നിയോട് മറ്റ് ദേവതകളെല്ലാം ആവശ്യപ്പെട്ടത്, അഗ്നി ആ യക്ഷനെ അറിയാൻ ശ്രമിച്ചത് അതുപോലെ വായുവിനോടും ആവശ്യപ്പെട്ടു. അതാണ് അധ അനന്തരം. വായുവിനോട് പറഞ്ഞു എന്താണ്? ഹേ വായു, അല്ലയോ വായുദേവ, ഏതദ് വിജാനീഹി ഇത്യാദി സമാനാർത്ഥം പൂർവേണ മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ്. കാരണം മുമ്പ് അഗ്നിയോടും ഇതായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു, വിജയത്തിൽ അവർ അഭിമാനിച്ചു, അവിടെ മുമ്പിൽ യക്ഷൻ പ്രത്യക്ഷപ്പെട്ടു. യക്ഷൻ ആരാണെന്നറിയണം, അതിനുവേണ്ടി അവർക്ക് ആർക്കും അറിയാൻ കഴിയാത്തതുകൊണ്ട് അതിനുവേണ്ടി അഗ്നിയെ നിയോഗിച്ചു. അഗ്നി പരാജയപ്പെട്ടു. അടുത്ത് വായുവിന്റെ ഊഴമാണ്. വായുവിനെ നിയോഗിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമാനാർത്ഥം പൂർവേണ മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ്. അഥ വായു അബ്രുവൻ വായുവിനോട് പറഞ്ഞു, വായു അല്ലയോ വായു, ഏതദ് വിജാനീഹി ഇതെന്താണെന്ന് നീ അറിയൂ. കിം ഏതദ് യക്ഷമിതി കാണുന്ന യക്ഷം പൂജനീയമായ മഹത്വമുള്ളതായ രൂപ എന്താണ്? തഥാ ശരി, ഞാനിതാ പോകുന്നു. തഥേതി തത് അഭ്യദ്രവത് അഗ്നിയെപ്പോലെ തന്നെ വളരെ ഓടിപ്പോയി, ഓടി അടുത്തു ചെന്നു. തം അഭ്യവത് തിരിച്ച് ആ യക്ഷൻ വായുവിനോട് ചോദിച്ചു, കോസി നീ ആരാണ്? മറുപടി പറഞ്ഞു, വായുർവാഹം അസ്മീതി. വായുർവായി പ്രസിദ്ധിയെ കാണിക്കണം. വളരെ പ്രസിദ്ധമാണോ എന്ന് വെച്ചാൽ നിനക്കറിയില്ലേ വായു, ഞാൻ വളരെ പ്രസിദ്ധനാണോ? വായു അതിന് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, വാനാ ഗമനാ ഗന്ധനാ വാ വായു. അതിന്റെ വ്യുത്പത്തി പറയുന്നു, വാ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് വായു എന്ന് പറയുന്ന ശബ്ദം ഉണ്ടായത്. വാ ധാതു ഗതി ഗന്ധനയോഹോ, ഗതി എന്നും ഗന്ധനം, ഗന്ധം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ ഗമനാ അത് ഗമിക്കുന്നതുകൊണ്ട്, ചലിക്കുന്നതുകൊണ്ട്, വായു സദാ ചലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വായു എന്ന് പേര് വന്നു. എങ്ങനെയാ പേര് വന്നു? ചലിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഗന്ധനം ഗന്ധത്തെ വഹിക്കുന്നതുകൊണ്ട്. വായുവാണല്ലോ സുഗന്ധത്തെയും ദുർഗന്ധത്തെയും എല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ടും ആ പേര് വരാം. കാരണം വാധാതുവിന് രണ്ടർത്ഥമുണ്ട്, ഗതി എന്നും ഗന്ധനവും. അപ്പോൾ അത് ലോകപ്രസിദ്ധമാണ്. അതുകൊണ്ട് താൻ പ്രസിദ്ധനാണ്. വായുർവാഹം അസ്മീത്യ ബ്രവീത്. അങ്ങനെ മറ്റൊരു കുറച്ചുകൂടി ശ്രേഷ്ഠമായൊരു പേരുണ്ട്, മാതരിശ്വ. മാതരിശ്വെന്നും പറയും. അത് തന്റെ പ്രസിദ്ധിയെ കാണിക്കുകയാണ്, തന്റെ മഹത്വത്തെ, ശേഷിയെ, സാമർഥ്യത്തെയൊക്കെ കാണിക്കണം. എന്താണ് മാതരി? അന്തരീക്ഷേ മാതരി, അന്തരീക്ഷേ ശ്വേതി മാതരിശ്വ. മാതരി എന്ന് വെച്ചാൽ അന്തരീക്ഷേ, മാതൃ ശബ്ദത്തിന് അന്തരീക്ഷം. മലയാളത്തിൽ നമ്മൾ പറയുന്നത് അന്തരീക്ഷം എന്നാണ്. ഇരിക്ക് ദീർഘമായിട്ടാണ്. സംസ്കൃതത്തിൽ അത് ഹ്രസ്വമാണ്, അന്തരീക്ഷം എന്നാണ് പറയുന്നത്. അത് മലയാളത്തിൽ അത് ശരിയാണ്. അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് മലയാളത്തിൽ ശരി. സംസ്കൃതത്തിൽ അന്തരീക്ഷം ഹ്രസ്വമായി പറയുന്നു, അതാണ് ശരി. സംസ്കൃതത്തിൽ അന്തരീക്ഷം ഹ്രസ്വമായി പറഞ്ഞുകൊണ്ട് മലയാളത്തിലും അങ്ങനെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവരുണ്ട്. അതെല്ലാം മലയാളത്തിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷം മലയാളത്തിൽ അത് ശരി, സംസ്കൃതത്തിൽ ഇത് ശരി. അന്തരീക്ഷേ മാതരി, അന്തരീക്ഷത്തിൽ മാതരി, അന്തരീക്ഷേ സ്വയതി, അന്തരീക്ഷത്തിലാണല്ലോ വായു സ്ഥിതി ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്, ചലിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മാതരി അന്തരീക്ഷേ സ്വയതി മാതരിശ്വ, അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അവിടെ സഞ്ചരിക്കുന്നത് എന്നുള്ള അർത്ഥം. അത്തണ്ട മറ്റ് ഇന്ദ്രനെപ്പോലെ അല്ല, അഗ്നിയെപ്പോലെ ജാത വേദ എന്നെല്ലാം പറഞ്ഞു. അതുപോലെ അവിടെയും ഇവിടെ അർത്ഥത്തെ പറയുകയാണ്, വാഹമസ്മീതി. ശരി, നീ ഇത്രയും മഹത്വമുള്ളവനാണ്, പ്രസിദ്ധനാണെങ്കിൽ തസ്മിൻ ത്വയി കിം വീര്യം ഇതി, ഇങ്ങനെയെല്ലാം ഉള്ള നിന്നിൽ എന്ത് സാമർഥ്യമാണുള്ളത്? യക്ഷൻ ചോദിച്ചു, സമാധാനം പറയുന്നു, അപീദം സർവം ആദതീയ വ്യതിതം പൃഥിവ്യാമിതി. ഇതം സർവമപി, ഇതം അപി, ഇതം സർവം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതം സർവമപി, അങ്ങനെയാണ് അന്വയിക്കുന്നത്. അപീദം സർവം, ഇതം സർവമപി, ഈ സർവവും ഇവിടെ കാണുന്ന സർവവും ആദതീയ ഗർണിയ, അതിനെല്ലാം ഞാൻ എടുത്തു പൊക്കും എന്നാണ്. എന്തെല്ലാം ഉണ്ടോ എനിക്ക് വഹിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പ്രാണശക്തി വിശേഷിച്ചും അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രാണശക്തി വായു, നേരത്തെ പറഞ്ഞു പൃഥ്വി എന്ന് പറയുന്നതുകൊണ്ട് കേവലം ഭൂമി നടക്കണ്ട, ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ശക്തിയാണ്. ഇവിടെ ഭൂമിയിൽ അത് വായുരൂപത്തിലിരിക്കുന്നു, മറ്റ് സ്ഥലങ്ങളിൽ സർവത്തെയും വഹിക്കുന്ന അതാണ് ഭൂമിയെ, ഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ എല്ലാം വഹിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആണ് പറയുന്നത് യതിദം സർവം, എന്തെല്ലാം ഇവിടെ ഉണ്ടോ സർവത്തിനെയും വഹിക്കാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് ഉയർത്താൻ കഴിയും, എടുത്ത് പൊക്കാൻ കഴിയും, വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും. യതിദം പ്രതിവ്യാം ഇത്യാദി സമാനമേവ, മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ മനസ്സിലാവും. അവിടെ എന്ത് ചെയ്തു ഇന്ദ്രൻ? ഈ അഭിമാനം കണ്ടിട്ട് തസ്മേ തൃണം നിദധൗ, ചെറിയൊരു പുൽക്കൊടിയെ ആ വായുവിന്റെ, ഇത്രയും ശക്തനായ വായുവിന്റെ മുമ്പിലേക്ക് വച്ചു. ഏത് അതസ്വ, ശരി, എന്നാൽ ഇതിനെ നീ എന്തെടുത്ത് ഉയർത്തുക, അല്ലെങ്കിൽ ഒന്ന് ചലിപ്പിക്കുക, എങ്ങനെയും ചെയ്യുക. ഇത് കേട്ടപ്പോ വായുവിന് അത് വളരെ നിസ്സാരമായി തോന്നി. ഭൂമിയെ പോലും ഉയർത്തുന്ന തനിക്ക്, നിലനിർത്തുന്ന തനിക്ക് ഈ തൃണം പുൽക്കൊടി നിസ്സാരമാണല്ലോ എന്ന് കരുതി, തതുപപ്രയായ സർവജവേന തന്റെ, എന്നാൽ അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ചതുകൊണ്ട് വാശിയോടുകൂടി അഗ്നി പരാജയപ്പെട്ടതും കണ്ടല്ലോ, അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതാണത്, താനവിടെ പരാജയപ്പെടാൻ പാടില്ല എന്ന് കരുതി സർവശക്തിയോടുകൂടി അതിനെ സമീപിച്ചു. തന്ന ശശാക ആദാദും, പക്ഷേ അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സത്തത ഏവ നിവൃതയെ വീണ്ടും പരിശ്രമിച്ചു, പരിശ്രമമെല്ലാം നിഷ്ഫലമായി. ആ പുൽക്കൊടിയൊന്ന് എടുക്കുന്നതിന് പോയിട്ടൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. സത്തത ഏവ നിവൃതയെ, അതവിടെ നിന്നും പിൻവാങ്ങി. നയത ദശകം വിജ്ഞാതം യഥേത ദക്ഷമിതി, അത് മാത്രമുള്ള ഒരു കാര്യം മനസ്സിലായി അഗ്നിക്ക്. മനസ്സിലായതുപോലെ തന്നെ തന്റെ മുമ്പിൽ ഈ പുൽക്കൊടിയെ വച്ച് ഇതിനെ ചലിപ്പിക്കാൻ ആവശ്യപ്പെട്ട ഇതാരാണ്? അത് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ചിന്തിച്ചത്. ഇതാരാണോ നയത ദശകം വിജ്ഞാതം യഥേത ദക്ഷമിതി, ഈ യക്ഷനെ ആരാണെന്നറിയാൻ കഴിഞ്ഞില്ല. അപ്പൊ അഗ്നിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അഗ്നി സർവത്ര ബുദ്ധിയുടെ പ്രതീകമാണ്, പ്രതീകാത്മകമായി ചിന്തിക്കുന്നു. ഉപനിഷത്ത് സർവത്ര പ്രതീകാത്മകമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. പല ഭാഗങ്ങളിലും ഭാഷകാരൻ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം വിശേഷിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്, ചില ഭാഗങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശേഷിച്ച് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിൽ. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സർവത്ര വായു എന്ന് പറയുന്നത് ഉപനിഷത്തുകളിൽ ആധ്യാത്മിക ശാസ്ത്രത്തിന് എല്ലാം പ്രാണന്റെ പ്രതീകമാണ്. താർക്കികന്മാരും മറ്റും വായുവിനെ തന്നെ പ്രാണൻ എന്ന് പറയുന്നു. വേദാന്തികൾ, വിശേഷിച്ച അദ്വൈതികൾ അതങ്ങനെ സ്വീകരിക്കുന്നു. ഒരു പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്രകളുടെ രൂപാന്തരമാണ്, അത് ഈ കാണുന്ന വായുവല്ല എന്നാ പറയുന്നു. വായു എന്ന് പറയുന്നവരും ഈ വായു ശരീരാന്തസഞ്ചാരി ആയിരിക്കുന്ന വായുവിനെ എന്റെ പ്രവർത്തനത്തിന് പ്രേരകമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വായു എന്ന് പറയുന്നത്. ഇവിടെ പ്രാണനെയാണ് വായു എന്ന് പറയുന്നത്. അപ്പോ ബുദ്ധി, ഇവിടെ അവസാനം എന്താ പറയുന്നത്? ബുദ്ധിക്ക് അയക്ഷനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, അറിയാൻ കഴിഞ്ഞില്ല. അതേ സ്ഥിതി തന്നെയാണ് പ്രാണനം. ഏത് ദശകം വിജ്ഞാതം ഏതേത് യക്ഷം, ഇത് യക്ഷൻ ഏതാണെന്ന് അപ്രാണനും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ബുദ്ധി എങ്ങനെയാണ് യക്ഷനെ ഗ്രഹിക്കാൻ കഴിയുന്നത്? ആത്മാവിനെ ഗ്രഹിക്കാൻ ബുദ്ധി എങ്ങനെയാണ് ശ്രമിക്കുന്നത്? തന്റെ വൃത്തികളിലൂടെ, ബുദ്ധിവൃത്തികളിലൂടെ എന്ന് പറഞ്ഞാൽ അറിവിലൂടെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു, ബുദ്ധിവൃത്തികളിലൂടെ അറിയാൻ ശ്രമിക്കുന്നു. അത് സാധ്യമല്ല എന്ന് പലതവണ പറഞ്ഞു. എന്തുകൊണ്ട്? അത് ബുദ്ധിവൃത്തികളുടെയും ആത്മാവായിരിക്കുന്നു. മനസ്സിന്റെ മനസ്സ് മുമ്പ് പറഞ്ഞു, ബുദ്ധിയുടെ ബുദ്ധി മനസ്സിന്റെ മനസ്സായിരിക്കുന്ന ബുദ്ധിയുടെ ബുദ്ധിയായിരിക്കുന്നതിനെ ബുദ്ധിക്ക് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഇല്ല. അവിടെ തന്നെ പറഞ്ഞു, എന്താണ് പ്രാണന്റെ പ്രാണൻ? ഇത് പ്രാണന്റെ പ്രാണനാണ്. പ്രാണന്റെ പ്രാണനെ, പ്രാണന് ആത്മാവായിരിക്കുന്നതിനെ പ്രാണൻ എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ് പ്രാണന്? അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി എങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്? മുമ്പ് പറഞ്ഞു, എന്താണ് അറിഞ്ഞ് ബുദ്ധിവൃത്തികളിലൂടെ. പ്രാണൻ എങ്ങനെയാണ്? യത്നത്തിലൂടെ. ആ യത്നത്തേനും ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രാണൻ പറയുന്നത് എന്താണ്? ഞാൻ ഈ ഭൂമിയിലുള്ള എന്തിനേയും എടുത്തുയർത്തും, ആദതീയ എന്തിനേയും വഹിക്കുന്നതിനുള്ള ശേഷിയാണ്. അപ്പോൾ പ്രാണൻ എങ്ങനെയാണ്? പ്രാണൻ സർവത്ര ദ്യോതിപ്പിക്കുന്ന യത്നത്തെയാണ്. യത്നം, പ്രവൃത്തി, കൃത്തി, യത്നം, ഇത് യത്നസാധ്യമല്ല സൂചിപ്പിക്കുകയാണ് കഥയിലൂടെ. എങ്ങനെയാണോ അത് ബുദ്ധിസാധ്യമല്ലാതിരിക്കുന്നത്, അതുപോലെ ഇത് യത്നസാധ്യവുമല്ല. എത്രമാത്രം സാമർഥ്യം ഒരുവനുണ്ടായിരുന്നാലും ശരി, ആ സാമർഥ്യത്തിലൂടെ ഈ യക്ഷനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. അത് ഭാഷകാരൻ വേറെ രീതിയിൽ പറയും, എന്താണ് എന്നാ കർമ്മണ, കർമ്മത്തിലൂടെ സാധ്യമല്ല. അപ്പോ പറയും, പ്രാണനെ നിയന്ത്രിക്കാം. സാധാരണ പറയാറുണ്ടല്ലോ, പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം. പ്രാണനും മനസ്സും പരമാർത്ഥത്തിൽ ഒന്നാണ്. മനോജയത്തിലൂടെ ഇത് സാധിക്കാമെന്നെല്ലാം പറയും, അത് ശരിയാണ്. പക്ഷെ അത് പ്രാണന് സാധ്യമല്ല, പ്രാണനല്ല അവിടെ സാധിക്കുന്നു. മനോജയം, പ്രാണജയം തുടങ്ങിയ സാധനകൾ അനുഷ്ഠിക്കുന്നവനത് സാധ്യമാണ്. പക്ഷെ അത് പ്രാണൻ സാധ്യമല്ല, അതാണ് ഇവിടെ പറയുന്നത്. ബുദ്ധിക്ക് സാധ്യമല്ല, രണ്ടും രണ്ടാണ്. ബുദ്ധിയും പ്രാണനെയും ഉപയോഗിക്കുന്നവനത് സാധ്യമാണ്. അത് കേവലം ഒരു സാധന എന്നുള്ള നിലയ്ക്ക് അതിനും പരിമിതിയുണ്ട് ബുദ്ധിക്കും, അതാണ് ഇവിടെ പറയുന്നത്. ഇത് അന്തര്യാമിയുടെ കയ്യിലാണ്, യക്ഷന്റെ കയ്യിലാണ്. ഇവിടെ അടുത്ത് പറയും, യക്ഷൻ ഇതിനെ വെളിപ്പെടുത്തുകയാണ്, അല്ലാതെ സാധനയുടെ ഫലമല്ല. പ്രാണനിയന്ത്രണം, മനോനിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു പരിമിതിയുണ്ട്. ഒരു പരിധി വരെ അതിന് സഹായിക്കാൻ പറ്റും. അതിനപ്പുറം അതിന് പ്രവേശനമില്ല. അത് വളരെ ശ്രേഷ്ഠമാണെങ്കിൽ അതെല്ലാം വളരെ മഹത്തായ സാധനങ്ങളാണ്. മനോനിയന്ത്രണവും പ്രാണനിയന്ത്രണവും അതിന് മഹത്വമുണ്ട്. അതാണ് ഇവിടെ രണ്ടിന്റെയും മഹത്വത്തെ കാണിക്കുന്നത്. അഗ്നിയുടെ മഹത്വത്തെ പറഞ്ഞു, വായുവിന്റെ മഹത്വത്തെ പറഞ്ഞു, ബുദ്ധിയുടെ മഹത്വത്തെ പറഞ്ഞു, പ്രാണന്റെ മഹത്വത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭാഷകാരൻ പറയും, എന്താണോ പ്രാണായാമത്തിലൂടെ സാധ്യമല്ല, അത് സാധ്യമല്ല എന്ന് പറയും. എന്നുവെച്ചാൽ നേരിട്ട് സാധ്യമല്ല. പ്രാണായാമം നിഷ്പ്രയോജനമെന്നല്ല പറയുന്നത്, അങ്ങനെ പറയുന്നില്ല. ഏതെങ്കിലും ഒരു മാർഗം നിഷ്പ്രയോജനമാണെന്ന് പറയുന്നില്ല. എന്നാൽ അതിന്റെ പരിമിതിയെക്കുറിച്ച് പറയുകയാണ്. അതിന് ഇത്രയേ സാധ്യമാകും. അതുകൊണ്ട് അതിന് പ്രയോജനമുണ്ട്. കാരണം അതും വളരെ ശക്തിമത്താണ്. പറയുന്നുണ്ടല്ലോ വായു സ്വയം പറയുന്നു, ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിനെല്ലാം വഹിക്കാൻ കൽപ്പുള്ളവനാണ്. അപ്പോൾ പ്രാണന്റെ ശക്തി വളരെ അപാരമാണ്, അനന്തമാണ്. പക്ഷേ ഇവിടെ അത് പരിമിതമാണ്. ഇവിടെ മഹത്വമുള്ളത് യക്ഷനാണ്. അന്തര്യാമിയുടെ ശക്തിക്കാണ് പ്രാധാന്യം. അപ്പൊ അതിന് ബുദ്ധിയെയും പ്രാണനെയും എല്ലാം കീഴ്പ്പെടുത്തുന്നവനെ ഇത് സാധ്യമാകും. അല്ലാതെ ഇതിന്റെ എല്ലാം ശേഷിയിലൂടെ ആത്മസാക്ഷാത്കാരം സാധ്യമല്ല. അതാണ് തദേവ നിവവ്രതേ, അത് പിന്തിരിഞ്ഞു, ഇത് അസാധ്യമാണെന്ന് കണ്ടു. ചിലർ അവകാശവാദം പറയും, എന്താണ് പ്രാണായാമം ചെയ്യുക, നിരന്തരമായ പ്രാണനിയന്ത്രണത്തിലൂടെ ഇത് സാധിക്കാം എന്നെല്ലാം പറയുന്നു. പ്രാണലയം അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട്, അതൊക്കെ ശരി തന്നെ. അഷ്ടാംഗ യോഗത്തിൽ പ്രാണനൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ഹഠയോഗത്തിനും മറ്റും പ്രാണന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഏത് മാർഗമായാലും ശരി, പ്രാണന് പരിമിതിയുണ്ട്, പ്രാണന്റെ ശക്തിക്ക് പരിമിതിയുണ്ട്. ഇവിടെ ബോധിപ്പിക്കുന്നതാണ് സർവവും ഈശ്വരാധീനം. ബുദ്ധിയുടെ മഹത്വമായാലും ശരി, പ്രാണന്റെ മഹത്വമായാലും ശരി, അത് ഈശ്വരന്റെ മഹത്വത്തിന് അധീനം. അതിനെയൊന്നും മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ആത്മലാഭത്തിന് വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ഒരു ഗുണപാഠമാണ് ഇവിടെ തരുന്നത്. കാരണം അതിന് പിന്തിരിയേണ്ടി വരും. പ്രാണൻ അവിടെ എത്തില്ല, മനസ്സവിടെ എത്തില്ല എന്നാണ് ശ്രുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാണായാമം പോലുള്ള അഭ്യാസങ്ങൾ, പ്രാണൻ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും വലിയ പ്രാണനായ കുണ്ടലിനി പ്രാണനായാലും ശരി, പരിമിതമാണ്, അതിനും പരിമിതിയുണ്ട്. ഒരഭ്യാസം കൊണ്ട് സാധ്യമല്ല. പ്രാണൻ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു, പ്രാണനെ പോലെ സൂചിപ്പിക്കുന്ന യത്നത്തെയാണ്, പ്രയത്നത്തെയാണ്. യത്നസാധ്യമല്ല. നിമിഷത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, ഇത് പ്രയത്ന സാധ്യമല്ല, കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് ഭാഷകാരനും പറയും. അത് രണ്ടും ഇവിടെ പരാജയപ്പെടുന്നു. അപ്പൊ ഇതിനെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട്, ബുദ്ധിയെയും പ്രാണനെയും മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട് ഇതുകൊണ്ട് സാധിക്കാമെന്ന് കരുതി ഒരുവൻ സാധനങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് നിഷ്ഫലമാണ്. അതിനതിന്റെ പ്രയോജനമേ ഉണ്ടാക്കാൻ കഴിയും, അതിനപ്പുറം സാധ്യമല്ല. അതിവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. കാരണം പരമമായ, ഞാൻ കഴിഞ്ഞ തവണ അത് പറഞ്ഞതാണ്, പരമമായ ഒരു തത്വത്തെ പരമാവധി വെളിപ്പെടുത്തിയതിന് ശേഷം ഇവിടെ ബോധിപ്പിക്കുകയാണ്. അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അല്ലാതൊരു ജീവന്റെ ബുദ്ധി വൈഭവം കൊണ്ടോ യത്ന സാമർഥ്യം കൊണ്ടോ സാധിക്കുന്നതല്ല. പൗരുഷത്തിന് പരിമിതിയുണ്ട്. യത്നത്തിന് പരിമിതിയുണ്ട്. അത് വീണ്ടും ഓർപ്പിക്കുകയാണ്. നയത് ദശകം വിജ്ഞാതം യഥേത് ലക്ഷമിതി. അവിടെ വായുവും പരാജയപ്പെട്ടു, യത്നവും പരാജയപ്പെട്ടു, ബുദ്ധിയും പരാജയപ്പെട്ടു. ഇതിന് പരാജയപ്പെടാനേ സാധ്യതയുള്ളൂ എന്നുണ്ട്. ഇത് രണ്ട് കരണങ്ങളാണ്, ജീവന്റെ കരണങ്ങളാണ്. ഇത് രണ്ട് ഒരു ഉപകരണം മാത്രമാണ്. ബുദ്ധി ജീവൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, പ്രാണനും ജീവൻ ഉപയോഗിക്കുന്ന ഒരു കരണമാണ്. അതിനെങ്ങനെ ഈ ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിയും? സാക്ഷാത്കാരത്തിന് അതിന് എത്രമാത്രം സഹായിക്കാൻ കഴിയും? തീർച്ചയായും അതിനൊരു പരിമിതിയുണ്ടതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്.